بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري وأهل العقدة من لساني يفقه قولي، آمين رب العالمين. ستو شواصي محمد بن عبد الوهاب رحمه الله يرى أصول الإيمان إن غرندم نملو نوكير نادل نامت بابايا معرفة الله والإيمان به അള്ളാഹുവിനെ അറിയലും അള്ളാഹുള്ള വിശ്വാസവും. അതിലെ 12 ഹദീസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദർസിലെടുത്ത അവസാനത്തെ ഹദീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ള 100 റഹ്മത്തുകളായി തിരിച്ച് അതിലൊന്നു മാത്രം ദുനിയാവിലേക്ക് അയച്ചു, 99 എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ പരലോകത്തേക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ വായിച്ചു. അടുത്ത ഹദീസ് 13-ാമത്തേത്, വഅൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ കാഫിറ ഇദാ അമില ഹസനതൻ ഉത്ഇമ ബിഹാ തുഅമതൻ മിന ദുനിയ വഅമ്മൽ മുഅ്മിനു ഫഇന്ന അല്ലാഹ യദ്ദഖിറു ലഹു ഹസനാതിഹി ഫിൽ ആഖിറതി വയുഅഖിബുഹു റിസ്ഖൻ ഫിൽ ദുനിയ അലാ തആഅതിഹി. റവാഹു മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നൽ കാഫിറ, തീർച്ചയായിട്ടും ഒരു കാഫിർ, ഇദാ അമില ഹസനതൻ, അവനൊരു നന്മ ചെയ്താൽ, ഉത്ഇമ ബിഹാ തുഅമതൻ മിന ദുനിയ, ദുനിയാവിൽ അതിന്റെ പേരിൽ അവന് ഭക്ഷിപ്പിക്കുന്നതാണ്, അവന് ആ നന്മ ചെയ്തതിന് പകരമായിട്ട് അല്ലാഹു തആല ദുനിയാവിൽ നൽകുന്നതാണ്. വഅമ്മൽ മുഅ്മിൻ, എന്നാൽ മുഅ്മിനിന്റെ കാര്യമോ, فإن الله يدخر له حسناته في الآخرة. മുഅ്മിനിനെ അവന്റെ നന്മക്ക് പകരമായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് ഒരു സ്വരൂപിച്ചു വെക്കും. ويعقبه رزقا في الدنيا على طاعته. അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ അവന് ദുനിയാവിൽ റിസ്ക് നൽകുകയും ചെയ്യും. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അദിലിനെയാണ്, നീതിയെയാണ് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കാഫിറാണെങ്കിലും അള്ളാഹുൽ വിശ്വസിക്കാത്ത, അവന്റെ റസൂലിൽ വിശ്വസിക്കാത്ത, അള്ളാഹുവിനെ അനുസരിക്കാത്ത, ധിക്കരിക്കുന്ന ഒരു കാഫിറാണെങ്കിലും അവൻ ദുനിയാവിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ, ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, പിന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവർ, മറ്റുള്ളവരെ സഹായിക്കുന്നവർ, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും, അതുപോലെ നന്മയായിട്ട് എന്തെങ്കിലും ഒരു കാഫിർ ചെയ്താലും അവന് അതിന്റെ പേര് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. അവന്റെ നീയത്ത് എന്താണോ അതിന്റെ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ അവൻ എന്താ നൽകും. ചില ആളുകൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്യും, കാരണം അവർക്ക് എന്തായാലും അള്ളാഹുവിന്റെ പരലോകത്തെ പ്രതിഫലം ആഗ്രഹിക്കുന്നില്ല. ദുനിയാവിലെ ആളുകൾ അറിയപ്പെടണം, അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും നേട്ടം ഉണ്ടാവണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നീയത്തിൽ. അപ്പൊ എന്താണോ അവന്റെ നീയത്ത്, അതിനനുസരിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാഫിറിന് ദുനിയാവിൽ കൊടുക്കും. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചോ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന നന്മകൾ അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തേക്ക് ഒരുക്കൂട്ടും. പരലോകത്ത് അവന് സ്വർഗത്തിൽ ഏറ്റവും വിശാലമായ അനുഗ്രഹങ്ങൾ കൊടുക്കാനും, അതുപോലെ പിന്നെ ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും, പരലോകത്തിന് ഖബറിലും അതുപോലെയുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അതിലെല്ലാം അനുഗ്രഹങ്ങൾ നൽകാൻ ഒരുമിച്ച് കൂട്ടും. അതേസമയം അവൻ എത്രത്തോളം അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ അതിനനുസരിച്ച് അവന്റെ റിസ്ക് വർദ്ധിക്കുകയും ചെയ്യും. അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഒരാൾ ചെയ്യുന്ന പാപം കാരണത്താൽ അവന്റെ റിസ്ക് കുറയും. റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണമോ സമ്പത്തോ മാത്രമല്ല, അവന്റെ ഈമാൻ, അവന്റെ പിന്നെ ഇൽമ്, എന്തൊക്കെ കാര്യങ്ങളോ, ദീനിയായിട്ടുള്ള റിസ്ക്കും ദുനിയായിട്ടുള്ള റിസ്ക്കും, ഇതെല്ലാം അവൻ ചെയ്യുന്ന പാപം കാരണങ്ങൾ തടയപ്പെടും. അതേസമയത്ത് അനുസരിക്കുന്നിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അതിൽ നീതിപൂർവ്വമുള്ള അള്ളാഹുവിന്റെ തീരുമാനത്തെ, കാരണം ഒരു കാഫിറാണെങ്കിൽ പോലും ദുനിയാവിന് വേണ്ടി അവൻ ചെയ്യുന്ന കാര്യം ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്നു, പരലോകത്തേക്ക് വേണ്ടി മുഅ്മിനിന് അവന്റെ കർമ്മങ്ങൾ മാറ്റിവെച്ച് സ്വരുക്കൂട്ടി വെച്ച് ദുനിയാവിലും കൊടുക്കുന്നു എന്നുള്ളത്. അടുത്ത ഹദീസ് 14-ാമത്തേത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിൽ നിന്ന് തന്നെ, വലഹു അൻഹു മർഫുഅൻ, ഇന്നല്ലാഹു ലയർള അനിൽ അബ്ദി അയ്യകുല അക്ലത ഫയഹ്മദുഹു അലൈഹ വയശ്റബു ശർബത ഫയഹ്മദുഹു അലൈഹ. അഖ്റജഹു മുസ്ലിം. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തന്നെ പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു ലയർള അനിൽ അബ്ദി അൻ യാകുല അക്ലത ഫയഹ്മദുഹു അലൈഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയെ തൃപ്തിപ്പെടുന്നു, അൻ യാകുല അക്ലത അവനൊരു ഭക്ഷണം കഴിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ അതിനവൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു, വയശ്റബു ശർബത അവൻ എന്തെങ്കിലും വെള്ളം കുടിക്കുന്നു, ഫയഹ്മദുഹു അലൈഹ അവൻ അതിന്റെ മേലെ അല്ലാഹുവിനോട് ഹംദ് ചെയ്യുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സിഫത്തായ അർവ, അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നവനാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല അടിമകളെ കുറിച്ച് തൃപ്തിപ്പെടുന്നവനാണ് എന്നുള്ള ആ സിഫത്തിനെ നമുക്കിതിൽ പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദർസുകളിലെല്ലാം അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അതിയായ റഹ്മത്ത് ചൊരിയുന്നവനാണ്. ആ കൂട്ടത്തിൽ നാം പറഞ്ഞ കാര്യമാണ്, റഹ്മത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദാതിയായിട്ടുള്ള സിഫത്താണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് എപ്പോഴും ഉണ്ടാകുന്ന സിഫത്താണ് റഹ്മത്ത് എന്നുള്ളത്. അതേസമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഗളബ്, അള്ളാഹു സുബ്ഹാനഹു വതആല കോപിക്കുക എന്നുള്ളത്, അത് ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഇറാദത്തനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ അർദിള എന്നുള്ളതും ഇഖ്തിയാരി ആയിട്ടുള്ളതാണ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നു. അത് അവരുടെ കർമ്മങ്ങൾ കൊണ്ടും അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം തൃപ്തിപ്പെടുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ഇതിലെന്താണ് ഈ ബാബിന്റെ പേരന്നെ എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അതുപോലെ അള്ളാഹുവിൽ വിശ്വാസവുമാണ്. അപ്പൊ നമ്മുടെ റബ്ബ് നമ്മെ പറ്റി തൃപ്തിപ്പെടാൻ നാം പരിശ്രമിക്കണം. അള്ളാഹുവിന് തൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോ ആ തൃപ്തി നേടിയെടുക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിയുക, അതാണ് നാം ചിന്തിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആയത്തുകൾ കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻഹു, സഹാബികളെ പറ്റിയിട്ട് അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു, അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും തൃപ്തിപ്പെട്ടു. അതുപോലെ തന്നെ ഹുദൈബിയ സന്ധിയിൽ ബൈഅത്തിൽ പങ്കെടുത്ത സഹാബികളെ പറ്റി, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്തശ്ശജറ, ആ മരത്തിന് കീഴിൽ നിന്നോട് ബൈഅത്ത് ചെയ്തവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സഹാബാക്കളെ പറ്റി മറ്റൊരു വാക്ക് നമുക്ക് കാണാം, വസ്സാബിഖൂന അൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാരി വല്ലദീന തബഊഹും ബിഇഹ്സാനൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, മുന്നിട്ട് പോയ മുഹാജിരീങ്ങൾ അതുപോലെ അൻസാരികൾ അതുപോലെ അവരെ ഇഹ്സാനോടുകൂടി പിൻപറ്റുന്നവർ അവരെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്ന്. അപ്പൊ ഈ തൃപ്തി എന്നുള്ളത് നമ്മൾ സാധാരണ സഹാബാക്കൾക്ക് വേണ്ടി തർലീത്ത് നടത്തും, ദുആ ചെയ്യും, റളിയല്ലാഹു അൻഹു എന്ന് പറയും. അത് എല്ലാവർക്കും ഉണ്ടാവും. നാം ഓരോരുത്തരെയും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കർമ്മങ്ങൾക്കടിസ്ഥാനത്തിൽ, നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും. അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് അള്ളാഹുവിന് ഗളബുണ്ടാവും. പക്ഷെ എന്താണ് അത്? ഇഖ്തിയാരിയാണ്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. പക്ഷെ അള്ളാഹുവിന്റെ റഹ്മത്ത് എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഉണ്ടാവുന്ന ദാതിയായിട്ടുള്ളതാണ്. ഒരിക്കൽ ഇബ്നു ബാസ് റഹ്മഹുള്ളയോട് ഒരാള് ഒരു ചോദ്യം ചോദിച്ചു. ഒരു കൂട്ടത്തിനിടയിൽ അയാൾ ചോദിച്ചു, സഹാബികൾക്കല്ലാതെ വേറെ ആർക്കെങ്കിലും വേണ്ടി തർലിയത്ത് അഥവാ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു, പറ്റും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ സഹാബികൾക്കാണ് സാധാരണ ചെയ്യാറുള്ളത്, കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ബാക്കിയുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ കുഴപ്പമില്ല. അയാൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഇബ്നു ബാസ് റഹിമഹുള്ള കുറച്ചു നേരം തല താഴ്ത്തി നിന്നിട്ട് വീണ്ടും അയാൾ ചോദിച്ചപ്പോ തല ഉയർത്തിട്ട് പറഞ്ഞു, റളിയല്ലാഹു അൻക, അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ തൃപ്തിപ്പെടട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ആമീൻ എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അതായത് ഏതൊരു മനുഷ്യനും അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടാം അവന്റെ കർമ്മങ്ങൾക്ക് അടിസ്ഥാനത്തിൽ. ആ കർമ്മത്തിൽപ്പെട്ടൊരു കർമ്മമാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ആരെ പറ്റിയിട്ട് അവിടെ തൃപ്തിപ്പെടുന്നത്? അനിൽ അബ്ദ്, ഒരു അരിമ. അൻ യാകുലുൽ അക്ലത, അവനൊരു ഭക്ഷണം കഴിക്കുന്നു. ഫയഹ്മദുഹു അലൈഹ, അതിന്റെ പേരിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വതആലയെ സ്തുതിക്കുന്നു, ഹംദ് പറയുന്നു. വയശ്റബു ശർബ, അവന് ഒരു വെള്ളം കുടിക്കുന്നു. ഫയഹ്മദുഹു അലൈഹ, അതിന്റെ പേരിൽ അവൻ ഹംദ് ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും വേറെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിലും ഓരോ ഉരുള കഴിക്കുമ്പോഴും അൽഹംദുലില്ല പറയാമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞ കാണാൻ സാധിക്കും. ഓരോ നമ്മൾ തുടക്കത്തിലും അവസാന തുടക്കം കഴിഞ്ഞ അവസാനത്തിലല്ലേ പറയാറുള്ളത്, പക്ഷേ ഓരോ ഉരുള അവിടെ അഖ്ലത്ത് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ഉരുള ഓരോ മുറുക്ക് വെള്ളം കുടിക്കുമ്പോഴും അൽഹംദുലില്ല അൽഹംദുലില്ല എന്ന് പറയാം. കാരണം ഒരു അടിമയ്ക്ക് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ നിഅമത്താണ്, അള്ളാഹുവിന്റെ ഫളലാണ്, ഔദാര്യമാണ്. ഇവിടെ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ്വത്തി, എന്റെ കഴിവോ ശക്തിയോ ഇല്ലാതെ എന്നെ ഈ വസ്ത്രം ധരിപ്പിച്ച അള്ളാഹുവിന് സ്തുതി. അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും എല്ലാം. അങ്ങനെ ഹംദ് ചെയ്യുന്ന ഒരു അടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടും. അതുപോലെ തന്നെ ഇതിനെതിരായിട്ടുള്ള സിഫത്ത് അള്ളാഹുവിന്റെ കോപം, അള്ളാഹുവിന്റെ ഗളബ്, അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അടിമകളുടെ മേലെ ഉണ്ടാവും. അതായത് അവർ ചെയ്യുന്ന മാസിയത്തിന്റെയും, അത് ഓരോ അളവിലായിരിക്കും, ചിലപ്പോ കൂടും ചിലപ്പോ കുറയും, ഓരോ അളവിലായിരിക്കും. അതിനുള്ള ദലീലായിട്ട് നമുക്ക് കാണാം, നാളെ പരലോകത്ത് വിചാരണ തുടങ്ങാൻ വേണ്ടി ജനങ്ങൾ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരുടെ അടുത്ത് ചെല്ലും, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് നടത്തണം, അള്ളാഹുവിനോട് പറയണമെന്ന് പറയുമ്പോ ആ പ്രവാചകന്മാർ പറയുന്ന മറുപടി ഉണ്ട്. അതിലൊരു വാക്ക് എന്താണെന്ന് വെച്ചാൽ ഹദീസുകൾ നമുക്ക് കാണാം, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ ഗളബൻ ലം യഗളബ് ഖബ്ലഹു മിസ്ലഹു വലൻ യഗളബ് ബഅദഹു മിസ്ലഹു, എന്റെ റബ്ബ് ഇന്ന് വളരെയധികം കോപിതനാണ്. ലം യഗളബ് ഖബ്ലഹു മിസ്ലഹു, ഇതിനു മുമ്പ് ഇങ്ങനെ കോപിച്ചിട്ടില്ല. വലൻ യഗളബ് ബഅദഹു മിസ്ലഹു, ഇതിനു ശേഷം ഇങ്ങനെ കോപിക്കുകയില്ല. അതായത് ആ വിചാരണയുടെ അവസ്ഥയിൽ പിന്നെ കുഫാറുകളോട്, അള്ളാഹുനെ ധിക്കരിച്ചവരോട് അള്ളാഹു സുബ്ഹാനഹു വതആല ഗളബ് അത്ര ശക്തമാണ്. അപ്പൊ അത് പല രീതിയിൽ കുറയുകയും കൂടുകയും ചെയ്യാം. അപ്പൊ ഈ ഹദീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് റിള എന്നുള്ളൊരു സിഫത്ത് ഉണ്ട്, അത് ഇഖ്തിയാരിയാണ്, അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് അടിമയുടെ ഓരോ ഗുണങ്ങൾക്കനുസരിച്ചാണ്. ആ ഗുണങ്ങൾ നമ്മൾ നേടിയെടുക്കണം. അതിലൊരു ഗുണമാണ് ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും ഹംദ് ചെയ്യുക എന്നുള്ളത്. ബാക്കിയുള്ള ഏത് അമലും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത ഹദീസിൽ 15-ാമത്തെ ഹദീസ്, വഅൻ അബീ ദർ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂ ദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തത്തി സമാ വഹഖ ലഹ അൻത ഇത്ത ما فيها موضع اربع اصابع الا وملك واضع جبهته لله ساجدا والله لو تعلمون ما علم لضحكتم قليلا ولبكيتم كثيرا وما تلذذتم بالنساء على الفرش ولخرجتم الى السعدات تجأرون الى الله. رسول الله صلى الله عليه وسلم اطت السماء وحق لها ان تأت ادائد അത്ത അതീത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും വാഹനത്തിന്റെ മേലോ അല്ലെങ്കിൽ സാധനത്തിന്റെ മേലോ ഭാരം കൂടിയിട്ടുണ്ടാകുന്ന ശബ്ദമാണ്. ഒരു ഭാരം ഒരു വാഹനത്തിന്റെ മേലെ ഭാരം കൂടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരം കൂടി ഉണ്ടാകുന്ന ശബ്ദത്തിനാണ് അതീത് എന്ന് സാധാരണ പറയാം. ഇവിടെ അത്തത്തിസമ, ആകാശത്തിന് ഭാരം കൂടുതൽ കാരണത്താൽ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. വഹുക്കലഹ അൻത ഇത്ത്, ആകാശം അതിന് യോജിച്ചതാണ്, ആ ശബ്ദം ഉണ്ടാവേണ്ടതാണ്. എന്നിട്ട് പറയാണ്, മാ ഫീഹ മൗദിഉ അർബഇ അസാബിഇ ഇല്ലാ വമലകും വാലിഉ ജബ്ഹതുഹു ലില്ലാഹി സാജിദ, അവിടെ ആകാശത്ത് നാല് വിരല് വെക്കാനുള്ള ഒരു സ്ഥലമില്ല. അവിടെ ഒരു മലക്ക് ആ മലക്കിന്റെ നെറ്റി സുജൂദിലായിക്കൊണ്ട് വെച്ചിട്ടല്ലാതെ, ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ നാല് വിരല് വെക്കാനുള്ള ഒരു സ്ഥലം അവിടെ ആകാശത്തില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വല്ലാഹി, അല്ലാഹു ആണ്, ലൗ തഅലമൂന മാ അഅലം, എനിക്കറിയാവുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹി പറയാണ് എനിക്കറിയാവുന്നതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിക്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, നിങ്ങൾ ധാരാളമായി കരയുമായിരുന്നു. വമാ തലദ്ദത്തും ബിന്നിസായി അലൽ ഫുറുഷ്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ സ്ത്രീകളെ ആസ്വദിക്കുകയില്ല. വലഖറജ്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വഴികളിലുമായിട്ട് അള്ളാഹുവിനോട് നിലവിളിച്ച് സഹായം ചോദിക്കുന്ന അവസ്ഥയിലാകുമായിരുന്നു. വളരെയധികം ഭയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഓ ദുനിയാവിന്റെയും പരലോകത്തിന്റെയും യാഥാർത്ഥ്യം നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അള്ളാഹുവിന്റെ അവമത്ത് പഠിപ്പിക്കുകയാണ്. കാരണം ആകാശലോകത്ത് ആ ഭാരം കാരണത്താൽ ആകാശത്തിൽ ശബ്ദമുണ്ടായിരിക്കുന്നു. എന്നിട്ട് ആ ഭാരത്തിന്റെ ഒരു കാരണം എന്നോളം പറയാണ്, അവിടെ ഒരു സ്ഥലമില്ല, നാല് വിരല് വെക്കാനുള്ള ഒരു അത്ര സ്ഥലം പോലുമില്ല ഒരു മലക്ക് സുജൂദിലായിക്കൊണ്ടല്ലാതെ. ഏഴാകാശ ലോകത്ത് നമുക്ക് അതിന്റെ വിശാലത അറിയില്ല, അള്ളാഹുവിന്റെ മലക്കുകളുടെ എണ്ണം അറിയില്ല, അത്രത്തോളം മലക്കുകളുണ്ട്. നമുക്കറിയാം അവിടെ ബൈത്തുൽ മഅ്മൂറിൽ കഅബയുടെ നേരെ മുകളിൽ ഏഴാകാശത്തിലുള്ള അവിടുത്തെ കഅബയിൽ ഓരോ മലക്കുകൾ ഒരു ദിവസം 70,000 പേര് തവാഫ് ചെയ്തു പോവുകയാണ്. ഒരു ഈ 70,000 പേര് വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് തിരിച്ചു വരില്ല, പുതിയ ആളുകളെ വരിക. അങ്ങനെ വർഷങ്ങളോളം അത് നടക്കുന്നുണ്ട്. ആ മലക്കുകളുടെ വലിപ്പം എത്രത്തോളമാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് 600 ചിറകുള്ള അത്രത്തോളം വിശാലം. അർശിനെ ഹമിലി ചെയ്യുന്ന, അർശിനെ ഏറ്റുന്ന മലക്കുകളുടെ ചെവിയുടെ ഈ ഭാഗവും തോളും തമ്മിൽ 70 അല്ലെങ്കിൽ 70 70 ദിവസം, എനിക്ക് ഓർമ്മയില്ല, ഹദീസിൽ വന്നിട്ടുണ്ട്. അത്രത്തോളം യാത്രാ ദൂരം, അത്രത്തോളം വിശാലമായ, അത്രത്തോളം ഗാംഭീര്യമുള്ള മലക്കുകൾ, അത് എണ്ണിയാൽ തിട്ടപ്പെടുത്താത്ത, അവരെല്ലാം അള്ളാഹുവിന് സുജൂദിലായിക്കൊണ്ട് ആ അവരെല്ലാം സൃഷ്ടിച്ച റബ്ബുൽ ആലമീൻ അള്ളാഹു സുബ്ഹാനഹു വതആല മഹത്വം പറഞ്ഞുതരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവമത്തെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. എന്നിട്ട് പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വല്ലാഹി അള്ളാഹുവാണ്, ലൗ തഅലമൂന മാ അലം, ഞാൻ അറിഞ്ഞിറങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ച്, പരലോകത്തെ സംവിധാനങ്ങളെ സംബന്ധിച്ച്, സ്വർഗത്തെ സംബന്ധിച്ച്, നരകത്തെ ശിക്ഷകളെ സംബന്ധിച്ച്, ഇതെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, പ്രവേശിച്ചതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തെ കണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകത്തെ മലക്കുകളുടെ സംവിധാനത്തെ ഇസ്ലാഹു മിറാജിൽ കണ്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂല് പറയാണ്, ഞാൻ അറിഞ്ഞതെങ്ങാനും നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ലവഹിത്തും ഖലീല വലബകൈതും കസീറ, നിങ്ങൾ അധികം ചിരിക്കില്ലായിരുന്നു, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് സ്വഹാബാക്കൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്തായിരുന്നു എന്ന് ചില റിവായത്തുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിരിക്കുകയുള്ളൂ, വല ബഖൈതും കസീറ, ധാരാളമായി കരയുമായിരുന്നു. ഈ ഭയപ്പാടുകൊണ്ട്, കാരണം നമ്മൾ ദുനിയാവിന്റെ ഹാലുകളിൽ, ആസ്വാദനങ്ങളിൽ പലപ്പോഴും അള്ളാഹുവിന്റെ അളമത്തിനെ സംബന്ധിച്ചും പരലോകത്ത് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം മറന്നുപോവാണ്. എന്നിട്ട് പറയാണ് സൂറത്തുല്ലാഹി സ്വല്ലല്ലാഹി ഒരു ഉദാഹരണം പറയാം, അതെങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ അവസ്ഥ പറയാണ്, വമാ തലദ്ദത്തും ബിൻ നിസാഇ അലൽ ഫുറുഷ്, നിങ്ങൾ നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ ഭാര്യമാരെ ആസ്വദിക്കില്ല. അതായത് ഒരു മനുഷ്യൻ ആസ്വാദനം കണ്ടെത്തുന്ന ഒരു കാര്യത്തിലും അവൻ ആസ്വാദനം കണ്ടെത്താൻ പറ്റൂല, ഇതിനെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ട. എന്നിട്ട് എന്താ ചെയ്യുക, വല ഖറജ്തും ഇല സുഅദാതി തജ്അറൂന ഇലല്ലാഹ്, നിങ്ങൾ വീട്ടിൽ നിന്ന് പേടിച്ച് പുറത്തിറങ്ങി വഴികളിൽ ഇറങ്ങി അള്ളാഹുവിനോട് നിലവിളിച്ച് സഹായം ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന അവസ്ഥയിലായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ എല്ലാം യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കി തരാത്തതിന് പിന്നെ വലിയ ഹിക്മത്തുണ്ട്. കാരണം അതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല, നമുക്കിവിടെ അള്ളാഹുവിന് ശരിക്കും ഇബാദത്ത് ചെയ്യാനോ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയധികം നമ്മൾ ഭയപ്പെട്ടു പോകും. എന്തിന്? ഒരു മരണചിന്ത പോലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവില്ല. ഇബ്നുൽ ജൗസി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സയ്യിദുൽ ഖാത്തറിൽ പറയുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹം പറയാണ്, ഒരു ബാബുണ്ടായില്ല, അദ്ദേഹം പറയാണ്, ഞാനൊരു ജനാസയിൽ പങ്കെടുത്തു. അപ്പൊ ഞാൻ ജനാസയിൽ പങ്കെടുത്തപ്പോ ആളുകളെല്ലാം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് പോന്നത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ അതെല്ലാം മറന്നു, മരണത്തിന്റെ കാര്യം മറന്നു, ബാക്കിയുള്ള കാര്യം മറന്നു, അവർ തമാശ പറയാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. അതായത് അദ്ദേഹം പറയാം, ഞാൻ കുറെ ചിന്തിച്ചു എന്തായിരിക്കും ഇതിനുള്ള കാരണം. കാരണം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്, നമ്മളൊരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്താൽ, അല്ലെങ്കിൽ ഒരു ജനാസ കുളിപ്പിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ജനാസ കബറി വെക്കുമ്പോൾ അതിനെ പിന്തുടർന്നാൽ നമുക്ക് മരണചിന്ത ഉണ്ടാവും. പക്ഷെ കുറച്ചു നേരം കൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ഇബ്നു ജൗസി റഹിമഹുള്ള പറയുന്നത്, അള്ളാഹുവിന്റെ വലിയ ഹിക്മത്തുണ്ട് അതിന് പിന്നിൽ. കാരണം ഒരാൾ എപ്പോഴും മരണത്തെ കുറിച്ചുള്ള ചിന്തയിലാണെങ്കിൽ, എല്ലാ നിമിഷവും ചിന്ത വേണം, പക്ഷെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന് ദുനിയാവിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഉലമാക്കൾ ഇവിടെ കിതാബുകൾ എഴുതിയിട്ടുണ്ടാവില്ല, ആളുകളോടെ എലിമ പഠിക്കുന്നുണ്ടാവില്ല, ദുനിയാവിൽ ഒന്നും തന്നെ ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല, നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കില്ല, കാരണം പേടിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കാനുമുള്ള കഴിവുള്ളത് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് അറിയിച്ചു കൊടുത്തത്. പല കാര്യങ്ങളും അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാല് ചെയ്യുമായിരുന്നു, 3 ദിവസം അടുപ്പിച്ച് നോമ്പ് നോൽക്കുമായിരുന്നു. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, റസൂൽ നിങ്ങൾ ചെയ്യണ്ടല്ലോ, അപ്പൊ ഞങ്ങൾ എന്താ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ, അയ്യുക്കും മിസ്ലി, എന്നെ പോലെ ആരാ നിങ്ങളിൽ ഉള്ളത്, ഇന്നി അബീതു ഇൻദ റബ്ബി യുത്അമിനി വയസ്ഖൈനി, ഞാൻ എന്റെ റബ്ബ് എനിക്ക് രാത്രിയിൽ ഭക്ഷിപ്പിക്കുന്നുണ്ട്, രാത്രിയിൽ കുടിപ്പിക്കുന്നുണ്ട്, നിങ്ങളെ പോലെയല്ല ഞാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഉൾക്കൊള്ളാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അത് റസൂലുള്ളാഹി അറിയിച്ചിട്ടുള്ളത്. നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകന്ന് ഭയപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ട് നമ്മളെ അത് അറിയിച്ചിട്ടില്ല. പക്ഷേ ആ യാഥാർത്ഥ്യത്തെ കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കുകയും നാം ചെയ്യേണ്ടതുണ്ട്. അടുത്ത ഹദീസിൽ, അപ്പൊ ഈ ഹദീസിൽ അള്ളാഹുവിന്റെ ഉളമത്ത് മനസ്സിലാക്കുകയാണ്, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുകയാണ്. അടുത്ത ഹദീസിൽ അലി മുസ്ലിം അഞ്ചുന്റെ മർഫുഅൻ സുഹൈ മുസ്ലിം എന്നുള്ള മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന റജുലൻ ഖാല വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ വ ഇന്ന അല്ലാഹ തആല ഖാല മൻ ദല്ലദി യതഅല്ല അലയ്യ അല്ല അഗ്ഫിറ ലിഫുലാനിൻ فاني قد غفرت لفلان واحبطت عملك. رسول الله صلى الله عليه وسلم ان الرجل ഒരു വ്യക്തി പറഞ്ഞു, قال والله لا يغفر الله لفلان, الله عليه الله ان لنالك പുറത്തു കൊടുക്കില്ല എന്ന് ഒരുത്തൻ പറഞ്ഞു. وان الله تعالى قال, അപ്പോൾ الله سبحانه وتعالى പറഞ്ഞു, من ذا الذي يتألى علي ان لا اغفر لفلان, ആരാണ് എന്റെ മേൽ അധികാരം ചെലുത്താനുള്ളത് ഞാൻ ഇന്നയാൾക്ക് പുറത്തു കൊടുക്കൂല എന്ന് പറയാൻ. ഫൈനി ഖദ് ഗഫർതു ലിഫുലാൻ, ഞാൻ അവന് പുറത്തു കൊടുത്തിട്ടുണ്ട്. വഅഹ്ബത്തു അമലക, നിന്റെ അമൽ ഞാൻ പൊളിച്ചു കളയുകയും ചെയ്തു, നിന്റെ അമൽ ഞാൻ നിഷ്ഫലമാക്കി. ഈ ഹദീസ് പല റിവായത്തുകളിൽ വ്യത്യസ്ത ആശയങ്ങൾ കാണാം. ഒരിക്കൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി അനുസരിക്കുന്ന ആളാണ്, മറ്റേ ആൾ അള്ളാഹുവിനെ ദിക്കര് ചെയ്യിക്കുന്ന ആളാണ്. അങ്ങനെ ഇയാൾ എപ്പോഴും ഉപദേശിക്കും മറ്റേ, നീ ഇങ്ങനെ ദാവ്, നീ ഇങ്ങനെ അനുസരിക്കും, നീ ഇങ്ങനെ അങ്ങനെ ഉപദേശിക്കും. അപ്പൊ ഒരു ദിവസം ഈ വ്യക്തി പറഞ്ഞു, നിന്നെ അള്ള എന്റെ മേലെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ, നീ എന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ആ ദേഷ്യത്തിൽ അയാൾ തിരിച്ചു പറഞ്ഞു, നീ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ പുറത്തു തരില്ല, നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് ഇവന് പുറത്തു കൊടുക്കുകയും മറ്റേ ആൾക്ക് എന്ന് പറഞ്ഞ ആളുടെ അമലുകളെല്ലാം നിഷ്ഫലമാക്കി കളയുകയും ചെയ്യുന്ന അവസ്ഥ. ഇതേ ആശയം പല ഹദീസിൽ കാണാം. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മേലെ ഒരു കാര്യം അധികാരപ്പെടുത്തി പറയാൻ ഒരാൾക്കും അവകാശമില്ല. വല്ലാഹി എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നത് അള്ളാഹു തആലയുടെ മേലെ ഇഖ്സാം ചെയ്യുന്നത്. കിതാബു തൗഹീദിൽ ഇതിന്റെ ഒരു ബാബ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ മേലെ വല്ലാഹി എന്ന് ആവശ്യമില്ലാതെ പറയാൻ പാടില്ല എന്തെങ്കിലും, കാരണം അള്ളാഹുവിന്റെ മഹത്വത്തെയും അള്ളാഹുവിന്റെ ഉളമത്തിനെയും ജലാലത്തിനെയും മനസ്സിലായ ഒരാൾ ഒരിക്കലും അള്ളാഹു അങ്ങനെ ചെയ്യില്ല എന്ന് പറയാൻ അധികാരപ്പെടില്ല. കാരണം പരലോകത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ആ അള്ളാഹുവിന്റെ മേലൊരാൾ അള്ള ഇങ്ങനെ ചെയ്യില്ല, അള്ള ഇങ്ങനെ ചെയ്യും, നിന്നെ അള്ള ശിക്ഷിക്കും, നിനക്ക് പുറത്തുതരില്ല എന്ന് പറയാൻ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാൾ തയ്യാറാവില്ല. അതാണ് ഈ ഹദീസിന്റെ പ്രാധാന്യം ഇവിടെ. അതുപോലെ തന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില വാക്കുകൾ നമ്മൾ പറയുന്ന ചില വാക്കുകൾ നിസ്സാരമായിരിക്കും, പക്ഷെ അതിന്റെ പേരിൽ നാം അകറ്റപ്പെടുന്നത് നരകത്തിലേക്ക് എറിയപ്പെടുന്നത് നഊദു ബില്ലാഹ് നസ്അലുല്ലാഹു അൽആഫിയ അവസ്ഥ ഉണ്ടാവാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ അബ്ദ ഒരടിമ ലയതകല്ലമു ബിൽ കലിമത്ത്, ഒരു വാക്ക് പറയും, മാ യതബയ്യന മാ ഫീഹാ യഹ്വി ബിഹാ, അവൻ അതുകൊണ്ട് വലിയ ഉദ്ദേശമൊന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ആ പക്ഷേ ആ ഒരു വാക്ക് കാരണത്താൽ യഹ്വി ബിഹാ ഫിന്നാരി അബ്അദ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും എത്ര ദൂരമുണ്ടോ അത്രത്തോളം ആഴത്തിലേക്ക് ആ വാക്കുകൊണ്ട് അവൻ നരകത്തിൽ അറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അവൻ നിസ്സാരമായി കണ്ട വാക്കായിരിക്കും, അവൻ അതിനെക്കുറിച്ചൊന്നും വിചാരിച്ചിട്ട് പോലും ഉണ്ടാകില്ല, പക്ഷെ ആ വാക്കുകൊണ്ട് എത്തുന്ന അവസ്ഥയാണ്. ഇവിടെ നമ്മൾ ബാഹ്യമായി ചിന്തിച്ചാൽ അയാൾ പറഞ്ഞ നല്ലൊരു വാക്കാണ്, അയാൾ അള്ളാഹുവിനെ പുറത്തു തരില്ല, അല്ലെങ്കിൽ അവന് പുറത്തു കൊടുക്കില്ല, അവന്റെ അവസ്ഥയ്ക്ക് അങ്ങനെയാണ്. പക്ഷേ അള്ളാഹുവിന്റെ മേലെ അധികാരപ്പെടുത്തി പറയാൻ ഒരു മഖ്ലൂഖിനും അധികാരമില്ല. ഈ ഹദീസൊന്ന് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മഹത്വമാണ്. അത് ബോധ്യപ്പെട്ട ഒരാൾ ഒരിക്കലും ഇത് ചെയ്യില്ല. അതേസമയം അള്ളാഹുവിന്റെ ചില അടിമകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം നൽകുമെന്നുള്ള നിലക്കും അള്ളാഹുവിനെ മറ്റ് ഇക്റാം എന്നുള്ള നിലക്കും ദുനിയാവിന്റെ ചില വിഷയങ്ങളിൽ അവർ അള്ളാഹുവിനെ സത്യം ചെയ്തു പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തി കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണാം, ഇന്ന മിൻ ഇബാദില്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, മൻ ലൗ അഖ്സമ അലല്ലാഹി ലബറഹ്, അവൻ അള്ളാഹുവിനെ സത്യം ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നടപ്പിലാക്കി കൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അത് നടപ്പിലാക്കി കൊടുക്കും ദുനിയാവിന്റെ വിഷയങ്ങളിൽ. പരലോകത്തിന്റെ വിഷയത്തിലല്ല, ദുനിയാവിന്റെ ചില വിഷയങ്ങൾ നമുക്ക് സഹാബാക്കളുടെയും സലഫുകളുടെയും എല്ലാം ചരിത്രത്തിൽ കാണാം. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല കറാമത്ത് ചെയ്തത്, ഇക്രാമ് ചെയ്തത്, സഹായം ചെയ്തത്, സത്യപ്പെടുത്തിയത് അവരുടെ വാക്കിലെ അള്ളാഹു സുബ്ഹാനഹു വതാല, അവരുടെ ഈമാനിന്റെയും അവരുടെ തവക്കുലിന്റെയും അവരുടെ യക്കീന്റെയും ഫലമായിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പരലോകത്തെ ഒരു വിഷയത്തിൽ അള്ളാഹുവിന്റെ മേൽ അധികാരപ്പെടുത്തി പറയാൻ ഒരാൾക്കും അനുവാദമില്ല. ഇത് ഈ ഹദീസിൽ നിന്ന് അള്ളാഹുവിന്റെ അളമറ്റിനെ അള്ളാഹുവിന്റെ ജലാലത്തിനെ ഒരടിവ മനസ്സിലാക്കുന്നത് ഈ ഹദീസിൽ നമുക്ക് ലഭിക്കും. അടുത്ത ഹദീസ് 17-ാമത്തെ ഹദീസ് വലഹു അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു മർഫുഅൻ, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ യഅലമുൽ മുഅ്മിനു ما عند الله من العقوبة ما طمع بجنته احد ولو يعلم الكافر ما عند الله من الرحمة ما قنط من جنته احد لو يعلم المؤمن ഒരു മുഅ്മിൻ എങ്ങാനും അറിഞ്ഞിരുന്നെങ്കിൽ ما عند الله من العقوبة الله سبحانه وتعالى നരകത്തിൽ ഒരുക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷകളെ കുറിച്ച് ഒരുത്തൻ അറിഞ്ഞിരുന്നെങ്കിൽ മാ തമിഅ ബിജന്നതിഹി അഹദ, ഒരാളും അള്ളാഹുവിന്റെ സ്വർഗത്തിനെ പ്രതീക്ഷിക്കില്ല. കാരണം അത്ര ഗൗരവത്തിൽ അത്ര ഭയാനകമായ ശിക്ഷ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലവ് യഅലമുൽ കാഫിർ, ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഇൻദല്ലാഹി മിനർ റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് എത്രത്തോളമാണെന്ന് ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ മാ ഖനിത മിൻ ജന്നതിഹി അഹദ, ഒരാളും സ്വർഗം കിട്ടുമെന്നതിൽ നിരാശപ്പെടുകയുമില്ല. അതായത് അള്ളാഹുവിന്റെ ശിക്ഷ അത്ര ഭയങ്കരമാണ്, അള്ളാഹുവിന്റെ റഹ്മത്തും അത്ര വിശാലമാണ്. അള്ളാഹുവിന്റെ ഗളബ് എന്നുള്ളതും അള്ളാഹുവിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് എന്നുള്ളതും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ളതും പറയാൻ, ഇവിടെ നമുക്കറിയാം അള്ളാഹുവിന്റെ ഗളബിനേക്കാൾ റഹ്മത്ത് മുൻകടന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് ഒരാള് നരകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല തെറ്റുകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ശിക്ഷ, അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉഖൂബത്തുകൾ, അദാബുകൾ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ പിന്നെ സ്വർഗത്തിനൊരു പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം അത്രയധികം ശിക്ഷ അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സലഫുകൾ പറയാറുണ്ട്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നീ വഞ്ചിതനാവരുത്, ഒരു ദീനാറിന്റെ നാലിലൊന്ന് കട്ടവന്റെ കൈ വെട്ടാൻ പറഞ്ഞവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. നഊദു ബില്ലാ, പല ആളുകളും വിചാരിക്കും അവൻ ചെയ്ത പാപങ്ങൾ അള്ളാഹു തആല റഹ്മാനാണ്, അതുകൊണ്ട് വീണ്ടും ആ പാപത്തിൽ മുഴുകുക, അള്ളാഹു തആല എനിക്ക് പുറത്തു തരും, വീണ്ടും ആ പാപത്തിൽ മുഴുകുക. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത് ഒരു ദീനാറിന്റെ ഒരു അംശം കുറച്ച് ഭാഗം കട്ടവന്റെ കൈ മുറിച്ചു കളയാൻ വെട്ടിക്കളയാൻ കൽപ്പിച്ചവനാണ് നിന്റെ റബ്ബ് എന്ന്. അപ്പൊ അതൊരു ഭാഗം. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ഒരു കാഫിർ അറിഞ്ഞിരുന്നെങ്കിൽ അവരെന്തായാലും സ്വർഗം കിട്ടുന്ന വിചാരിക്കുക, അവർ സ്വർഗത്തെ നിരാശപ്പെടില്ല. കാരണം അത്രയധികം അള്ളാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്. അപ്പൊ ഈ രണ്ടവസ്ഥകളുണ്ടോ, ഈ രണ്ടവസ്ഥയുടെയും മധ്യത്തിൽ റജാഇന്റെയും ഹൗഫിന്റെയും നടുവിലായിക്കൊണ്ട് എപ്പോഴും ഒരു മുഅ്മിൻ ഉണ്ടാവണം. എപ്പോഴും മുഅ്മിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. അവൻ നന്മ അള്ളാഹുവിനെ അനുസരിച്ചാലും അള്ളാഹുവിനെ ധിക്കരിച്ച് തിന്മ ചെയ്താലും അവന്റെ ഈമാൻ റജാഇന്റെയും ഖൗഫിന്റെയും നടുവിലായിരിക്കും. അള്ളാഹുവിനെ അനുസരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കും, ഇതിനുള്ള പ്രതിഫലം നൽകും എന്നുള്ള പ്രതീക്ഷ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് സ്വീകരിക്കാതിരിക്കുമോ എന്നുള്ള ഭയം, ഒരു തിന്മ ചെയ്താൽ അള്ളാഹു ശിക്ഷിക്കുമോ എന്നുള്ള ഭയം, അള്ളാഹു പുറത്തു തന്ന് എന്റെ തൗബ സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ, ഏതവസ്ഥയിലും ഒരു മുഅ്മിന്റെ അവസ്ഥ അങ്ങനെയായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഗാഫിറിൽ പറഞ്ഞത് നമുക്ക് കാണാം, ഹമീം തൻസീലുൽ കിതാബി മിൻ അല്ലാഹിൽ അസീസിൽ അലീം ഗാഫിറിൽ ദംബി വഖാബിലിൽ തൗബ് ഷദീദിൽ ഇഖാബിദിൽ തൗൽ. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു തരുന്നവനാണ്, തൗബ സ്വീകരിക്കുന്നവനാണ്, അതുപോലെ തന്നെ ശക്തമായി ശിക്ഷിക്കുന്നവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലാഹുവിനെ ഈ രണ്ട് രീതിയിലും മനസ്സിലാക്കാൻ, അത് ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്. ഒരു മുഅ്മിൻ ശിക്ഷയെ കുറിച്ചറിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല, ഒരു കാഫിർ റഹ്മത്തിനെ കുറിച്ചറിഞ്ഞാൽ അവൻ സ്വർഗത്തിനെ കുറിച്ച് നിരാശപ്പെടുകയുമില്ല എന്നുള്ളത് ധാരാളം ചിന്തിക്കേണ്ട ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അടുത്ത ഹദീസ് 18-ാമത്തെ, ബുഖാരി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم ابن مسعود اللي عنه ذكرنا حديث صحيح البخاري له الجنه اقرب الى احدكم من شراك نعله والنار مثل ذلك الجنه سرغم اقرب الى احدكم من شراك نعله ഒരുത്തന്റെ ചെരിപ്പിന്റെ വിരലിടുന്ന ആ വള്ളി, അതിനാണ് ശിറാക്ക് പറയുക, ചെരിപ്പിന്റെ വള്ളി വാറ്, അതിന്റെ അത്ര അടുത്തതാണ് ഒരുത്തന്റെ സ്വർഗം. അതുപോലെ തന്നെ വന്നാറു മിസ്ലു ദാലിക്, നരകവും അവന്റെ ചെരുപ്പിന്റെ വാറിനോളം അടുത്തതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചിന്തിക്കേണ്ട ഒരു ഹദീസാണ്. അതായത് ഒരാളുടെ തീരുമാനം അവന്റെ ജീവിതത്തിന്റെ പര്യവസാനം എന്തുമാകാം, സ്വർഗമാകാം നരകമാകാം, ആ രണ്ടും അവന്റെ ചെരുപ്പിന്റെ വാറ് അവന്റെ ശരീരത്തിലേക്ക് എത്ര അടുത്ത് നിൽക്കുന്നുണ്ടോ ആ ചെരുപ്പിനെ പിടിച്ചിരുത്തേണ്ടതാണ് ചെരുപ്പിന്റെ വാറ്, അത് വിട്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്ര എടുത്തിട്ടുണ്ടോ അത്ര അടുത്താണ് നരകവും സ്വർഗവും ഒരുത്തനെ സംബന്ധിച്ച്. അതായത് ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിനെ നമുക്ക് കാണാം, ചില ആളുകൾ സ്വർഗത്തിലേക്കുള്ള അമല് ചെയ്തുകൊണ്ടേയിരിക്കും, അവസാന സമയത്ത് അവൻ നരകത്തിന്റെ അമല് ചെയ്ത് നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ, നരകക്കാരുടെ അമല് ചെയ്തുകൊണ്ടേയിരിക്കും, അവസാന സമയത്ത് ഒരു ചാണ് ദൂരം ഉണ്ടാവുള്ളൂ, അവസാന സമയത്ത് നന്മ ചെയ്ത് തൗബ ചെയ്ത് സ്വർഗാവകാശിയാകുന്ന അവസ്ഥ. ഇങ്ങനെ പല സന്ദർഭങ്ങൾ കാണാം. കിതാബു തവ്വാബീനിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ അദ്ദേഹം കൊടുക്കുന്ന ഒരു സംഭവം കാണാം. രണ്ട് മുൻഗാമികളിൽ ബനൂ ഇസ്രായേലുകളോ അല്ലെങ്കിൽ മുൻഗാമികളോ ഉണ്ടായ ഒരു ചരിത്രം. രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു. രണ്ട് സഹോദരന്മാർ പിന്നെ ഒരാൾ വളരെയധികം തെമ്മാടിയായി ജീവിക്കുന്ന ആളാണ്, മറ്റേയാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും പിന്നെ ഒരു വീടിന്റെ താഴെയും മുകളിലുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോ 20 വർഷത്തോളം ഒരാൾ തെമ്മാടിയായി ജീവിച്ച് ജീവിച്ച് ജീവിച്ചു, മറ്റേയാൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ചു. അങ്ങനെ തെമ്മാടിയായ ആൾക്ക് ഒരു ദിവസം തോന്നി, പിന്നെ ഞാൻ പിന്നെ എന്താ ഇങ്ങനെ ജീവിക്കുന്നത്, ഞാൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം, ഞാൻ എന്റെ സഹോദരന്റെ ഒപ്പം കൂടിയിട്ട് കുറച്ചു കാലം നന്നായി ജീവിച്ച് ഇനി മരിക്കുന്ന അത്രയും നന്നായി ജീവിക്കണം. ആ സമയത്ത് മുകളിൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആൾക്ക് തോന്നി, ഞാൻ എന്തെങ്ങനെ എന്റെ അനിയം കണ്ടില്ലേ ദുനിയാവ് ആസ്വദിക്കുന്നത്, ഞാൻ കുറച്ചു കാലം അവന്റെ ഒപ്പം കൂടിയിട്ട് പിന്നെ തൗബ ചെയ്തിട്ട് മടങ്ങിയിട്ട് നന്നാവാം. അങ്ങനെ അവർ രണ്ടുപേരും ഈ കോണിപ്പടി രണ്ടും കയറുന്ന സമയത്ത് അത് പൊളിഞ്ഞു വീഴുകയും ആ രണ്ടുപേരും ആ സമയത്ത് മരിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ കിതാബു തൗബയിൽ ഒരുപാട് ബനൂ ഇസ്രായേലുകളും എല്ലാ മസ്റകളും കൊടുക്കുന്നുണ്ട്. അതിൽ പെട്ടൊരു സംഭവമാണ്, ആ രണ്ടുപേര് മരിക്കുകയും ഈ തെമ്മാടിയായ ഈ വ്യക്തി അവൻ സ്വർഗാവകാശികളുടെ അവസ്ഥയിലേക്കും മറ്റേയാൾ നരകാവകാശികളുടെ അവസ്ഥയിലും എത്തി മരിക്കുന്ന അവസ്ഥ. നഊദു ബില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ അവസാനം നന്നാക്കി തരട്ടെ. അവസാനമാണ് നമ്മുടെ ഏറ്റവും ഉത്തമമാകേണ്ടത്. അപ്പൊ ഇവിടെ പറയുന്നത് അത്ര അടുത്തിട്ടാണ്. അപ്പൊ നമ്മുടെ കൽബിനകത്തുള്ളത് നമ്മുടെ അവസാന സമയത്ത് പുറത്തേക്ക് കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം നമ്മുടെ കൽബിൽ നാം പറഞ്ഞിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ ഈമാൻ അത് സത്യസന്ധമാണോ അതോ കപടമാണോ. അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ പരീക്ഷിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇതിന് നല്ലൊരു ഉദാഹരണമാണ് ഇബ്ലീസിനെ വെച്ച് പറഞ്ഞത്. ഇബ്ലീസ് മലക്കുകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നന്നായി ഇബാദത്ത് ചെയ്യുമായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വതആലയെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം ഇബ്ലീസിന്റെ കൽബിനകത്തെ കുഫറും നിഫാഖും, അല്ലെങ്കിൽ ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും നിഫാഖും, മലക്കുകളിലുള്ള ത്വാഅത്തും ഇസ്തസ്ലീമും അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അറിയാം, അല്ലാഹുവിനെ അനുസരിക്കുന്നതിലുള്ളതും. ഈ രണ്ടെണ്ണം പുറത്തു കൊണ്ടുവരാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി ഇസ്ലാമിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. ആ സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇബ്ലീസിന്റെ ഉള്ളിലെ കുഫറും പുറത്തേക്ക് വന്നു, മലക്കുകളുടെ മുമ്പിലുള്ള ത്വാഅത്തും പുറത്തേക്ക് വന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പരീക്ഷിച്ച് 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 നാം പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാം അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നത് അത് സത്യസന്ധമാണോ എന്നറിയുന്നത് വരെ പരീക്ഷിക്കും. അത് സത്യസന്ധമാണോ എന്ന് തെളിയിച്ചു കൊടുത്താൽ നാം ചിന്തിക്കാത്ത രീതിയിൽ അല്ലാഹുവിന്റെ സഹായം വന്നെത്തും. അതാണ് അല്ലാഹുവിന്റെ സുന്നത്ത്. മുൻഗാമികളിൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്, നമ്മളിലും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുക. അടുത്ത ഹദീസ് 19-ാമത്തേത്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു മർഫൂഅൻ അന്ന ഇംറഅത്തൻ ബഗിയൻ റഅത് കൽബൻ ഫി യൗമിൻ ഹാരിൻ യുതീഫു ബിബിഇൻ ഖദ് അദ്ലഅ ലിസാനഹു മിനൽ അതശ് ഫനസഅത് മൂഖഹ ഫഗ്ഫിറ ലഹാ. നമ്മൾ കേട്ട് പരിചയിച്ചു ഒരു ഹദീസാണ്. അന്ന ഇംറഅത്തൻ ബഗിയൻ, തെമാടിയായിരുന്ന വ്യഭിചാരിണിയായിരുന്ന ഒരു സ്ത്രീ, റഅത് കൽബൻ ഫി യൗമിൻ ഹാരിൻ യുതീഫു ബിബിഇൻ ഖദ് അദ്ലഅ ലിസാനഹു മിനൽ അതശ്. ആ സ്ത്രീ ഒരു ദിവസം, നല്ല ചൂടുള്ള ഒരു ദിവസം, ഒരു കിണറിന്റെ അടുത്തായിട്ട് ഒരു നായ അതിന്റെ നാവ് പിന്നെ ഭൂമിയിലിട്ടിങ്ങനെ ദാഹം കൊണ്ട് നിലത്തിട്ടിങ്ങനെ ഒരുതാണ്, എന്തെങ്കിലും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് അത് കണ്ടു. അത് കണ്ടപ്പോൾ അവൾ അവളുടെ പിന്നെ കാലിലിരുന്ന തോൽ വസ്ത്രം, അവൾ പറഞ്ഞ ഷൂസ്, അത് ഊരി അതില് വെള്ളമെടുത്ത് അതിനെ കുടിപ്പിച്ചു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൾക്ക് പുറത്തു കൊടുത്തു എന്ന് ചില രൂപത്തിൽ നമുക്ക് കാണാം. അവൾ ദാഹിച്ചിട്ട് ആദ്യം വെള്ളം കുടിച്ചു, തിരിച്ചു കയറിയപ്പോൾ ഈ നായ ഇങ്ങനെ നിൽക്കുന്നു കണ്ടു, അപ്പൊ വീണ്ടും അതിലേക്ക് ഇറങ്ങി ആ തന്റെ കാലിലെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ഷൂസിൽ ആ അതിൽ എടുത്തിട്ട് വെള്ളമെടുത്ത് നായയെ കുടിപ്പിച്ചു. ഇതോടൊപ്പം 20-ാമത്തെ ഹദീസും പറയണം, കാരണം ഈ രണ്ട് ഹദീസും ഒരുമിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഷെയ്ഖ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. വഖാല, അതുപോലെ തന്നെ ഈ അബൂ ഹുറൈറ പറയുന്ന ഹദീസ് നമുക്ക് കാണാം. ദഖലത് ഇംറാഅത്തുൻ നാറ ഫീ ഹിർറത്തിൻ റബതത്ഹ ഫലം തുത്ഇംഹ വലം തദഅഹ തഅകുലു മിൻ ഖശാശിൽ അർദ്. ദഖലത് ഇംറാഅത്തുൻ നാറ, ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചു. ഫീ ഹിർറത്തിൻ റബതത്ഹ ഫലം തുത്ഇംഹ വലം തദഅഹ തഅകുലു മിൻ ഖശാശിൽ അർദ്, ഒരു പൂച്ച കാരണത്താൽ അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി കാരണത്താൽ അവൾ അതിനെ കെട്ടിയിട്ടു, അവൾ അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തില്ല, അതിനെ ഭൂമിയിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുകയും ചെയ്തില്ല, അവൾ ആ കാരണം കൊണ്ട് നരകത്തിൽ പ്രവേശിച്ചു. ഇതിന്റെ ചില വാഴ്ത്തുകൾ നമുക്ക് കാണാം. ഈ സ്ത്രീ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു. ഈ രണ്ട് ഹദീസുകളെ സംബന്ധിച്ച് ഖാല സുഹ്രി റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, ഹിയലി അല്ലാ യത്തഖി ലാഹദുൻ വലാ യഅസഹദുൻ, അതുകൊണ്ട് തന്നെ ഒരാളും തന്റെ ഒരു കർമ്മത്തിന്റെ മേലെ പ്രതീക്ഷ വെച്ച് നിൽക്കണ്ട, നിരാശപ്പെട്ടു നിൽക്കണ്ട. ഒരാളും ഒന്നിന് പ്രതീക്ഷ വെച്ച് നിൽക്കണ്ട, നിരാശപ്പെട്ടു നിൽക്കണ്ട. ഈ രണ്ട് ഹദീസുകൾ ഓരോ മുഅ്മിനും ധാരാളമായി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സ്ത്രീയുടെ ഏറ്റവും മോശമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ചാരിത്രം ഏറ്റവും മോശമായ രീതിയിൽ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്ന അവസ്ഥയാണ്. അങ്ങനെ ചെയ്യുന്ന വ്യഭിചാരിയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഒരു നായ, മനുഷ്യർ മൃഗങ്ങളിൽ പോലും ഏറ്റവും മോശമായി കാണുന്ന, ചില ഹദീസുകളിൽ അതിനെ വധിക്കാമെന്ന നിലയ്ക്ക് വരെ പറയുന്ന ഹദീസ്, അതിനെ കൊല്ലാൻ വരെ പറയുന്ന ചില ഹദീസുകൾ ചില സാഹചര്യത്തിൽ, ആ അതുപോലെ അത്രയും മോശമായി കാണുന്ന ഒരു ജീവി, ആ ജീവി ദാഹിച്ച് വളരുന്നതിന്റെ പേരിൽ, അതിന് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അവളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചില റിപ്പോർട്ടുകളിൽ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളത്. അതേസമയം മറ്റൊരു സ്ത്രീ നല്ലതായി ഇബാദത്ത് ചെയ്യുന്ന, നിസ്കാരം നിർവഹിക്കുന്ന, അതിന് സുന്നത്തായ കർമ്മങ്ങൾ ചെയ്യുന്ന ആ രീതിയിൽ നല്ലൊരു സ്ത്രീ, ആ സ്ത്രീ ഒരു പൂച്ചക്കുട്ടിയെ, ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിടുകയും അതിന് ഭക്ഷണം നൽകാതിരിക്കുകയും ഭക്ഷണം അതിന് തേടിപ്പിടിക്കാൻ ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവാൻ അനുവദിക്കാതെ കെട്ടിയിടുകയും ചെയ്തതിന്റെ പേരിൽ നരകത്തിലും കടന്നു എന്നുള്ളത് നഊദുബില്ലാ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ അമലുകളുടെ നിസ്സാരമായ അമലിന് വരെ കൊടുക്കുന്ന പ്രാധാന്യം. ഇവിടെ ഒന്നാമത്തെ ഈ സ്ത്രീക്ക് പുറത്തു കൊടുക്കാനുള്ള കാരണങ്ങൾ പലതായിരിക്കാം. ഉലമാക്കൾ പറയുന്ന ചില കാരണങ്ങൾ, ഒന്ന്, ആ സ്ത്രീയുടെ കൽബിൽ ആ ജന്തുവിനോടുണ്ടായിരുന്ന റഹ്മത്ത്, അതിനോട് ഒരു നായയോടുണ്ടായിരുന്ന ഒരു കാരുണ്യം എന്നുള്ളത്. രണ്ടാമത്തേത്, അതിന് വെള്ളം എടുത്തു കൊടുക്കാൻ ആ സ്ത്രീ പെട്ട കഷ്ടപ്പാട്, അതുകൊണ്ട് അനുഭവിച്ച ബുദ്ധിമുട്ട്, അതായിരിക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തേത്, ഒരു ദാഹം കാരണത്താലാണ്, താൻ അനുഭവിച്ച അതേ ദാഹം അതിനും അനുഭവിക്കുന്നുണ്ടല്ലോ എന്നുള്ള ദാഹത്തിനെ തീർക്കാൻ വേണ്ടി ചെയ്തു, അതുകൊണ്ടായിരിക്കാം. എന്ത് കാരണമാണെങ്കിലും ഏതൊരു ജീവിനോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, ഫിക്കുല്ലി കബദിൻ റത്ബതിൻ അജ്ർ, ഏതൊരു പച്ചക്കരളുള്ള ജീവിയിനോടും എന്തൊരു നന്മ ചെയ്താലും അതിന് പ്രതിഫലം കിട്ടുമെന്നാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയും, ഒരു മുസ്ലിമിനോട്, ഒരു മനുഷ്യനോട് ചെയ്താലുള്ള മഹത്വം എത്രയാണ്? ഒരു നായയോട് ചെയ്താൽ ഇത്രയുണ്ടെങ്കിൽ, ഒരു മനുഷ്യനോട് ചെയ്താൽ, മുഅ്മിനോ കാഫിറാവട്ടെ, ഇനി അതിൽ മുഅ്മിനായ ഒരാളോട് ചെയ്താലോ, അതിന്റെ പ്രതിഫലം മഹത്വം എത്രയായിരിക്കും? അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുന്ന സ്ഥാനം എത്രയായിരിക്കും? ഈ ഹദീസ് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരടിമയെ നോക്കിക്കാണുന്ന വിധത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ഒരു ഹദീസാണിത്. അത്രയും മോശമായി നമുക്ക് തോന്നുന്ന ആളായിരിക്കും, പക്ഷെ ആ ഒരു നന്മ കൊണ്ട് അവർ മാറുന്ന മാറ്റമായിരിക്കാം. അതുപോലെ തന്നെ നല്ലതായി തോന്നുന്നത്, ഈ സ്ത്രീ ഒരു പൂച്ചക്കുട്ടിയെ കെട്ടിയിട്ടതാണ്. അപ്പൊ എത്ര ആളുകളാണ് എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ മുസ്ലിമീങ്ങളെ നാവുകൊണ്ട് ഉപദ്രവിക്കുന്ന, മറ്റു രീതിയിൽ ഉപദ്രവിക്കുന്ന, ബുദ്ധിമുട്ടിക്കുന്ന, ഒരു പൂച്ചക്കുട്ടിയോട് ചെയ്തതിന്റെ പേരിലാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ മനുഷ്യന്മാരോട് ചെയ്താലോ, മുസ്ലിമീങ്ങളോട് ചെയ്താലോ? അതുകൊണ്ട് ഈ ഹദീസുകൾ നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ട, വളരെയധികം ഗൗരവത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട രണ്ട് ഹദീസുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് മനസ്സിലാക്കാനും, അള്ളാഹു സുബ്ഹാനഹു വതആല എത്രത്തോളം റഹ്മത്തുള്ളവരാണെന്നും എത്രത്തോളം നീതി കാണിക്കുന്നവരാണെന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് 21-ാമത്തെ ഹദീസ്. വഅൻഹു മർഫൂഅൻ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, അജിബ റബ്ബുന അസ്സ വജല്ല മിൻ ഖൗമിൻ യുഖാദൂന ഇലൽ ജന്നതി ഫിസ്സലാസിൽ, റവാഹു അഹ്മദ് വൽബുഖാരി. അജിബ റബ്ബുന, നമ്മുടെ റബ്ബ് അത്ഭുതം കൂടുന്നു, ഉജുബുണ്ടാവുന്നു. മിൻ ഖൗമിൻ, ഒരു ജനതയെ സംബന്ധിച്ച്, യുഖാദൂന ഇലൽ ജന്നതി ഫിസ്സലാസിൽ, ചങ്ങലകളിലായിക്കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നത് കണ്ടിട്ട്. ഇതെന്താണ് ചങ്ങലകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നത് ഉലമാക്കൾ പറയുന്നു. ജിഹാദിന്റെ സമയത്ത് കുഫാറുകളായിട്ട് പിടിക്കപ്പെടുന്ന ആളുകൾ, ബന്ധിതരാകുന്ന ആളുകൾ, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും, അവർ ബന്ധിതരായ അവസ്ഥയിലായിരിക്കും, അവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ അവർ സ്വർഗാവകാശികളായി മാറുന്ന അവസ്ഥ, കൂട്ടമായിട്ടായിരിക്കും മാറുന്നത്. അങ്ങനെ ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂടുന്നു. ഇവിടെ ഹദീസിൽ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ തഅജ്ജുബ്, തഅജ്ജുബ് എന്നുള്ള സിഫത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതം കൂടുന്നവനാണ്. ഇത് മനുഷ്യരുടെ ഉജുബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. ഉജുബുൻ നഫ്സ്, ഞാൻ നല്ല ആളാണ്, ഞാൻ കുഴപ്പമില്ല എന്നൊരാൾക്ക് തോന്നാണ്, അത് ഇൽമില്ലാത്ത ഉജുബാണ്, അവന്റെ വിഡ്ഢിത്തമാണത്. ഒരുത്തന്റെ ജഹിലി തെളിവായിട്ട് ഉലമാക്കൾ പറയാറുള്ളതാണ് അവന് ഉജുബുണ്ടാവുക എന്നുള്ളത്. ഷിർക്കിന്റെ ഇനമായിട്ടും ഉലമാക്കൾ പറയാറുണ്ടത് ഞാൻ കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെയാണ് എന്നുള്ള തോന്നൽ. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ച് മറ്റേത് സിഫത്ത് പോലെയും അള്ളാഹുവിന് യോജിച്ച രീതിയിൽ, അള്ളാഹുവിന്റെ മഹത്വത്തിന് യോജിച്ച രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് തഅജ്ജുബ് ഉണ്ടാകും, അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതം കൂറും. വേറെയും പല ഹദീസുകളിലും അള്ളാഹുവിന്റെ ഉജുബിനെ സംബന്ധിച്ച്, തഅജ്ജുബിനെ സംബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ചില പല റിപ്പോർട്ടുകളും ഈ ഹദീസുകളെ സംബന്ധിച്ച് കാണാം. ഇവിടെ ഈ അള്ളാഹുവിന്റെ ഉജുബ്, അള്ളാഹു അത്ഭുതം കൂറുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ റബ്ബിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നിടത്ത് ഇത്, ഈ ഓരോ ഹദീസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ റബ്ബ് മറ്റുള്ളവരെല്ലാം ഇബാദത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരാധിക്കുന്ന ഏതെങ്കിലും പിന്നെ വിഗ്രഹങ്ങളെ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഔലിയാക്കളെ പോലെ എന്ന് പറയുന്നവർ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിനെ പോലെ, അവര് അവരുടെ ഇലാഹുകൾക്ക് യാതൊരു ഗുണങ്ങളില്ല. അവരെ ഇലാഹിനെ കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. പക്ഷെ നമ്മുടെ റബ്ബിനെ കുറിച്ച്, നാം ഇബാദത്ത് ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് വ്യക്തമായ ബോധം നമുക്കുണ്ടാവണം. അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും, അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല സിഫത്തുകൾ, അസ്മാഉകൾ, അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് അള്ളാഹുവിനോടുള്ള അസ്മത്ത് വർദ്ധിക്കും, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് വർദ്ധിക്കും. അങ്ങനെ അള്ളാഹുവിനെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അള്ളാഹുവിന്റെ തഅജ്ജുബ് എന്നുള്ള സിഫത്താണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതം കൂറുന്നവനാണ് എന്നുള്ള സിഫത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ഹദീസ് 22-ാമത്തെ ഹദീസ്. وعن أبي موسى رضي الله عنه قال قال رسول الله صلى الله عليه وسلم ما أحد أصبر على أذى على أذى سمعه من الله يدعون له الولد ثم يعافيهم ويرزقهم رواه البخاري. رسول الله صلى الله عليه وسلم يعني ما أحد أصبر على أذى سمعه من الله ورعالم الله الله إنك شمكنا من آيته തന്നെ പറ്റി പറയുന്ന ഒരു ആക്ഷേപം കേട്ടിട്ട് അള്ളാഹുവിനേക്കാൾ ക്ഷമ അവലംബിക്കുന്ന ഒരാളും തന്നെയില്ല. യദ്ദഊന ലഹു അൽ വലദ്, അവര് വാദിക്കുന്നു, അതായത് ജൂത നസാറാക്കൾ വാദിക്കുന്നു, അല്ലെങ്കിൽ നസാറാക്കൾ വാദിക്കുന്നു അള്ളാഹുവിന് ഒരു മകനുണ്ട് എന്ന്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല തുമ്മ യുആഫീഹിൻ വയർസുഖുഹും, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ആഫിയത്ത് കൊടുക്കുന്നു, അവർക്ക് റിസ്ക് കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ക്ഷമ, അള്ളാഹുവിന്റെ സബ്ർ എന്നുള്ള സിഫത്ത് നമുക്കിതിൽ മനസ്സിലാവും. അള്ളാഹുവിന്റെ ഇസ്മിൽ പെട്ടതാണ് സബൂർ, അങ്ങേയറ്റം ക്ഷമിക്കുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അള്ളാഹുവിന്റെ ക്ഷമ എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെയെല്ലാം അവസ്ഥ എന്താകുമായിരുന്നു? അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിനെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതെ പോകുന്ന മനുഷ്യരുടെ നേരെ അള്ളാഹുവിന്റെ ശിക്ഷ ഉടനടി ഇറങ്ങുമായിരുന്നു. പക്ഷെ അള്ളാഹു ധാരാളമായി അങ്ങേയറ്റം ക്ഷമിക്കുന്നവനാണ്. ആ ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഒരുപവയാണ് നസാറാക്കൾ അള്ളാഹു സുബ്ഹാനഹു വതആല മേലെ ആക്ഷേപിക്കുന്ന ഏറ്റവും വലിയ ആക്ഷേപം. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മകനാണ് എന്നുള്ളത്, ആ ആക്ഷേപം ആക്ഷേപിച്ചിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല പകരം ചെയ്തത് എന്താണ്? അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല റിസ്ക് നൽകുന്നുണ്ട്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്ത് നൽകുന്നുണ്ട്. അത് അള്ളാഹുവിന്റെ ക്ഷമയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇൻ കുല്ലു മൻ ഫിസ്സമാവാതി വൽ അർദ് ഇല്ലാ തിർറഹ്മാനി അബ്ദ ലഖദ് അഹ്സാഹും വഅദ്ദഹും അദ്ദ വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ. എല്ലാവരും അള്ളാഹു സുബ്ഹാനഹു വതആല അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് അടിമകളായിട്ട് അബ്ദായിട്ട് വന്നെത്തുന്നവരാണ്. സുബ്ഹാനഹു വതആലയുടെ അടുക്കലേക്ക് എല്ലാവരും ഒറ്റയ്ക്ക് അടിമകളായിട്ട് വന്നിട്ടാണ്. അള്ളാഹുവിനൊരു ഇണയോ സന്താനമോ ഇല്ല തന്നെ. എന്നാൽ അള്ളാഹുവിന്റെ ക്ഷമ എന്നുള്ളത് അള്ളാഹുവിന്റെ ക്ഷമയിൽപ്പെട്ട തന്നെയാണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ കൂട്ടർക്ക് അർഹമായ ശിക്ഷ നൽകുക എന്നുള്ളത്. ദുനിയാവിലും പരലോകത്തിനും അള്ളാഹുവിന്റെ സുന്നത്താണ്. ഫിറഔനെ സംബന്ധിച്ച് നമുക്കറിയാം, ഫിറഔൻ ഞാനാണ് റബ്ബ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയായി ക്ഷമയോലംബിക്കുന്നതാണ്. അതായത് ഫിറഔനിന്റെ ഹൃദയത്തിന്റെ മിടിപ്പ് പോലും നിയന്ത്രിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഫിറഔനിനെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മരിപ്പിക്കാൻ ഒന്നും ആവശ്യമില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചാണ് അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നവൻ മരിപ്പിക്കുന്നവൻ. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമയോലംബിച്ചു. ഫിറഔൻ പറഞ്ഞ എന്റെ കാലിൻ ചുവട്ടിലാണ്, എന്റെ അധികാരത്തിലാണ് ഈ നദി ഒഴുകുന്നത്, കടൽ ഒഴുകുന്നത് എന്ന് പറഞ്ഞ ഫിറഔനിനെ അതേ കടലിൽ തന്നെ മുക്കിക്കൊല്ലുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി. മറ്റുള്ളവർക്ക് ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹുവിന്റെ കഴിവിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്താൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ ثم اضطره الى عذاب النار وبئس المصير. അള്ളാഹുവിനെ നിഷേധിക്കുന്നവർക്ക് കുറച്ചു കാലം ഒരു ആസ്വാദനം അള്ളാഹു തആല നൽകും, പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരക ശിക്ഷയിലേക്ക് അവരെ നിർബന്ധിക്കുന്നതാണ്, അല്ലെങ്കിൽ നരക ശിക്ഷ നൽകുന്നതാണ്. അടുത്തൊരു ഹദീസ് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. 23-ാമത്തെ ഹദീസ്. عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم اذا احب الله تعالى العبد نادى جبريل ان الله تعالى يحب فلانا فاحببه فيحبه جبريل فينادي في اهل السماء ان الله يحب فلانا فاحبوه فيحبه اهل السماء ثم يوضع له القبول في الارض. رواه البخاري ومسلم. റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹബ്ബ അല്ലാഹു തആല അൽഅബ്ദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമയെ ഇഷ്ടപ്പെട്ടാൽ, നാദ ജിബ്രീൽ, ജിബ്രീൽ അലൈഹി സ്വലാമിനെ വിളിക്കും, ഇന്നല്ലാഹു തആല യുഹിബ്ബു ഫുലാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാലാ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഹബ്ബഹു, നീ അവനെ ഇഷ്ടപ്പെടണം, ഫയുഹിബ്ബുഹു ജിബ്രീൽ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ഇഷ്ടപ്പെടും, ഫയുനാദി ഫി അഹ്ലി സമാ, അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം ആകാശ ലോകത്തുള്ള മലായിക്കത്തുകളോട്, നമുക്കറിയാം കോടിക്കണക്കിന് അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത മലക്കുകൾ, നമുക്കറിയില്ല അതിന്റെ എണ്ണം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അവരെല്ലാം വിളിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, ഇന്നല്ലാഹു യുഹിബ്ബു ഫുലാനൻ, ഇന്നാലിന ആളുടെ പേര് വിളിച്ചിട്ട് പറയും, അള്ളാഹു ഇന്നാലിന ആൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫഹിബ്ബൂഹ്, നിങ്ങളെല്ലാവരും അവനെ ഇഷ്ടപ്പെടണം, ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ, അതിന് ആകാശത്തുള്ളവരെല്ലാം അവനെ ഇഷ്ടപ്പെടും, സുമ്മയുദഉലഹുൽ ഖബൂലു ഫിൽ അർദ്, അങ്ങനെ ആ ഇഷ്ടത്തെ ആ സ്വീകാര്യതയെ ഭൂമിയിലേക്ക് ഇറക്കും. മറ്റു ചില റിവായത്തിൽ നമുക്ക് കാണാം, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ മുഅ്മിന്റെയും കൽബിൽ, ഓരോ ഭൂമിയിലുള്ളവരുടെ ജന്തുജീവലാംഗങ്ങളുടെ പോലും ഉള്ളിൽ അവനോടുള്ള അള്ളാഹു ഇഷ്ടപ്പെട്ട് അവനോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കും എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി സൂറത്തു മറിയമിലെ, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി സയജ്അലു ലഹുമുർ റഹ്മാനു വുദ്ദ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല വുദ്ദിട്ട് കൊടുക്കും, ബാക്കിയുള്ളവരുടെ ഹൃദയത്തിൽ ഹുബ്ബ് ഇട്ടുകൊടുക്കും. ഇവിടെ ഈ ഹദീസിൽ നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ ഹുബ്ബ് എന്നുള്ള സിഫത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു അടിമകളെ ഇഷ്ടപ്പെടുന്നവനാണ്, അള്ളാഹു അടിമകളെ സ്നേഹിക്കുന്നവനാണ്. ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, അള്ളാഹു അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അള്ളാഹു തആല ഹുബ്ബ് അള്ളാഹുവിനെ ഒഴിച്ച രീതിയിൽ, അതാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ അള്ളാഹു തആല പരീക്ഷിക്കുന്ന പ്രവാചകന്മാരെ, പിന്നെ അതിനോടടുത്ത ആളുകൾ, പിന്നെ അതിനോടടുത്ത ആളുകൾ. ഇത് അള്ളാഹുവിന്റെ ഹുബ്ബിനൊരു തെളിവാണ്. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹുബ്ബ്. നമ്മൾ വിചാരിക്കും നമ്മൾ മനുഷ്യനൊരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കുക, അവനെ അവനോട് സ്നേഹം അങ്ങനെ കാണിക്കുക, എന്താണ് ചെയ്യേണ്ടത് അറിയില്ല അങ്ങനെ കാണിക്കുക. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹുബ്ബ് അള്ളാഹുവിനെ ഒഴിച്ച രീതിയിൽ മനുഷ്യവരെ പോലെയാകില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ ഹുബ്ബിനുള്ള ഒരു തെളിവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ഹുബ്ബ് എന്നുള്ളത്. ആ ഹുബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകളെല്ലാവരും ആ അടിമയെ ഇഷ്ടപ്പെടും, പേര് പറഞ്ഞ് ഇഷ്ടപ്പെടുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, ഇന്നാൽ ഇന്നാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞ് മലായിക്കത്തുകളെല്ലാം ഇഷ്ടപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കിയും, ഏഴാകാശത്തിൽ മലക്കുകൾക്കിടയിൽ നമ്മുടെ പേര് പറഞ്ഞ് അള്ളാഹു ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന അവസ്ഥ, അള്ളാഹു തആല ഇഷ്ടപ്പെടുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അങ്ങനെ ആ ഹബ്ബിനെ ഭൂമിയിലുള്ള നല്ല ആളുകളുടെ ഹൃദയത്തിലേക്ക്, കുഫാറുകളുടെയും അതുപോലെ മുനാഫക്കളുടെയും അല്ല, മുസ്ലിമീങ്ങളുടെ, ഇമാനുള്ളവരുടെ കൽബിലേക്ക്, അതുപോലെ ബാക്കി എല്ലാ ജന്തുജീവജാലങ്ങളിലും ഇവനോടുള്ള ഹുബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കും. അങ്ങനെ നമുക്ക് ആരെങ്കിലും നമ്മെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹം നമുക്ക് വേണമെങ്കിൽ, സത്യത്തിൽ നമുക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഹുബ്ബ് നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭാര്യയുടെ ആവട്ടെ, മക്കളുടെ ആവട്ടെ, മാതാപിതാക്കളുടെ ആവട്ടെ, അവരുടെ ഹൃദയത്തിൽ നമ്മളോടുള്ള ഹുബ് ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താലും അവരുടെ ഉള്ളിൽ ബുദ്ധി ഉണ്ടാവില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അതിന് പാഷനേറ്റ് ലവ് എന്ന് പറയും. ഒരു കളങ്കമില്ലാത്ത, മറ്റൊരു കാര്യം ആവശ്യമില്ലാത്ത രീതിയിൽ സ്നേഹിക്കുന്നതിനാണ് ബുദ്ധി എന്ന് പറയുക. അപ്പോൾ ഒരു കളങ്കമില്ലാത്ത ഇഷ്ടം അള്ളാഹു വിട്ടുകൊടുക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് കൽബുകളുടെ ഉടമ, അള്ളാഹുവിന്റെ കൈകളിലാണ് എല്ലാ അടിമകളുടെയും കൽബ്. അപ്പോ നാം ചെയ്യേണ്ടത് നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം നന്നാക്കുകയും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കുകയും ചെയ്താൽ എല്ലാവരും മറ്റെല്ലാവരും നമ്മെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വതആലയാക്കും. അത് അള്ളാഹുവിന്റെ കയ്യിലുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിന് ഹുബ്ബ് എന്നുള്ള സിഫത്തുണ്ട്. അള്ളാഹു തആല നമ്മെ സ്നേഹിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നാം ധൃതി കാണിക്കുക. അങ്ങനെ ഉണ്ടായാൽ മറ്റെല്ലാ സൃഷ്ടികളുടെ ഉള്ളിലും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മോടുള്ള ഹുബ്ബ് ഇട്ടുകൊടുക്കുന്നതാണ്. ഇൻഷാഅല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ നമുക്ക് അടുത്ത ദർസിൽ നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുന്ന, അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ ഈമാൻ ഉണ്ടാകുന്ന അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറു റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. വസ്സലാത്തു വസ്സലാമു അലാ നബി വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.